എഡിറ്റോറിയൽ. ദൈവത്തിൻ്റെ കയ്യിൽ നിന്നും വീണുപോയ വജ്രം. ആധ്യാത്മിക ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ ആഗ്രഹിക്കുകയും നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഏറെ വേദനയോടെ പങ്കുവച്ചു. എനിക്കൊരിക്കലും വിശുദ്ധ ജീവിതം സാധ്യമാകുമെന്ന് തോന്നുന്നില്ല. എന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ലജ്ജ തോന്നുന്നു. പാപങ്ങളും സ്വഭാവത്തിൻ്റെ വികലതകളുമെല്ലാം കൂടെ എൻ്റെ ആത്മാവ് ആകെ വികൃതമാണ്. അധ്വാനങ്ങളെല്ലാം വിഫലമാകുന്നതല്ലാതെ പുണ്യത്തിൽ തെല്ലും പുരോഗമനമില്ല. ഈശോ മടുത്ത് എന്നെ ഇട്ടിട്ടു പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. മണ്ടത്തരം പറയരുത്. വജ്രം ചേറ്റിൽ വീണാലും ആരെങ്കിലും ഉപേക്ഷിച്ചു പോകുമോ? കർത്താവിൻ്റേതായിരുന്നു ആ കനത്ത ശബ്ദം. അവിടുന്ന് തുടർന്നു, വജ്രം പോകുന്ന വഴി പറഞ്ഞുകൊടുക്കുക. ഇദ്ദേഹം ആ വഴിയിലാണ്. അവിടുന്ന് നിർദ്ദേശിച്ചതുപോലെ ചെയ്തപ്പോൾ അദ്ദേഹം പ്രത്യാശയും ആർജവത്വവുമുള്ളവനായി. ആധ്യാത്മിക ജീവിതയാത്രയിൽ ഏതൊരു വ്യക്തിയും കടന്നുപോകുന്ന യാഥാർത്ഥ്യമാണിത്. പ്രാർത്ഥിച്ചിട്ടും അധ്വാനിച്ചിട്ടും വിശുദ്ധിയിൽ പുരോഗമിക്കാൻ കഴിയാതെ വരിക. ചെറിയൊരു തെറ്റുപോലും ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കില്ലെന്ന് വാക്കുകൊടുത്താലും തോറ്റുതോറ്റു മടുക്കുക. അങ്ങനെയുള്ളവർക്ക് കർത്താവ് നൽകുന്ന നിർദ്ദേശമാണിത്. എന്താണ് വജ്രത്തിൻ്റെ വഴി? അസംസ്കൃത വജ്രക്കല്ലുകൾ കാഴ്ചയിൽ സാധാരണ കല്ലുപോലെ ഇരിക്കും. നാം കാണാറുള്ള വജ്രങ്ങളെപ്പോലെ ശോഭയോ തിളക്കമോ ഒന്നുമില്ല. എന്നാൽ വിദഗ്ധർക്ക് കാണുമ്പോൾ തന്നെ തിരിച്ചറിയാൻ സാധിക്കും. അവർ ആദ്യമത് വൃത്തിയാക്കും. ശ്രമകരമായ ജോലിയാണത്. വർഷങ്ങളായി മണ്ണിലും കല്ലുകൾക്കിടയിലും മാലിന്യങ്ങളിലും കാലാവസ്ഥ വ്യതിയാനങ്ങളിലും അകപ്പെട്ടു പോകുന്നതിനാൽ കറയും ക്ഷതങ്ങളും നിറഭേദങ്ങളും സംഭവിച്ചേക്കാം. ചില വസ്തുക്കൾ വജ്രക്കല്ലുകളോട് പറ്റിച്ചേർന്ന് അതിൻ്റെ ഭാഗമായി പരിണമിച്ചിട്ടുണ്ടാകും. അവയെല്ലാം നീക്കം ചെയ്യണമെങ്കിൽ കഠിനവും ദൈർഘ്യമേറിയതുമായ ശുദ്ധീകരണ പ്രക്രിയയിലൂടെ വജ്രക്കല്ലുകൾ കടന്നുപോകേണ്ടി വരും. ശുദ്ധീകരണം പൂർത്തിയായാലും വൈരൂപ്യങ്ങൾ നീക്കി രൂപഭംഗി വരുത്തണം. ശ്രദ്ധ പതരാതെ ചെയ്യണം. അതും തിളക്കവും മനോഹാരിതയും ശോഭയും ലഭിക്കണമെങ്കിൽ പോളിഷിങ്ങും കളറിങ്ങുമെല്ലാം അപ്രകാരം തന്നെ അതിസൂക്ഷ്മതയോടെ സമയമെടുത്ത് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലെല്ലാം ഒട്ടനവധി പ്രക്രിയയിലൂടെ കടന്നുപോയാൽ മാത്രമേ വെട്ടിത്തിളങ്ങുന്ന വജ്രമായി അവ രൂപപ്പെടുകയുള്ളൂ. കൂടുതൽ ക്ലേശകരവും ദീർഘവുമായ പ്രവർത്തനങ്ങൾക്ക് വിധേയപ്പെട്ട് അതിശോഭ നേടുന്ന വജ്രങ്ങൾക്ക് ഡിമാൻഡും വിലയും കൂടുകയും ചെയ്യും. വജ്രത്തെക്കാൾ എത്രയോ വിലയുറ്റവരാണ് നാം. ദൈവം അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച അവിടുത്തെ സ്വന്തം മക്കൾ. പാപം നമ്മിലെ ദൈവിക തേജസ്സും രൂപവും നഷ്ടമാക്കിയെന്നാലും സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ അവിടുത്തേക്ക് കഴിയില്ല. കുഞ്ഞുങ്ങളെത്ര അറപ്പുളവാക്കുന്ന മാലിന്യക്കുഴിയിൽ പൂണ്ടുപോയാലും മാതാപിതാക്കൾ അവരെ കോരിയെടുത്ത് നെഞ്ചോടണക്കില്ലേ? ദൈവപിതാവിൻ്റെ നെഞ്ചിൽ നിന്നും പാപച്ചേറിൽ ചാടിയ നമ്മെ വാരിപ്പുണർന്ന് ദൈവപുത്രസ്ഥാനത്തേക്ക് ഉയർത്താനാണ് ദൈവം മനുഷ്യനായത്. വാഴ്ത്തപ്പെട്ട ഫുൾട്ടൺ ജേഷീൻ പറയുന്നു, ദൈവം മനുഷ്യനായത് മനുഷ്യരെ നല്ല മനുഷ്യരാക്കാനല്ല, മനുഷ്യനെ ദൈവമാക്കാനാണ്. മനുഷ്യനെ ദൈവമാക്കാൻ വചനമായ ദൈവം മനുഷ്യനായി. അതാണല്ലോ ക്രിസ്മസ്. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നുവോ അവരെ ദൈവങ്ങൾ എന്ന് അവൻ വിളിച്ചു എന്ന് ഈശോ യോഹന്നാൻ 10:35 പറയുന്നു. ആത്മാക്കളുടെ വിശുദ്ധീകരണവും രൂപീകരണവും വളരെ പെട്ടെന്ന് സംഭവിക്കുന്ന ഒന്നല്ല. ഒട്ടനവധി പ്രക്രിയകളിലൂടെ സാവധാനമേ അത് സംഭവിക്കുകയുള്ളൂ. ക്രിസ്തുവിൻ്റെ പരിപൂർണതയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുന്ന അതിസൂക്ഷ്മവും ക്ലേശപൂർണവും സുദീർഘവുമായ അവിടുത്തെ മാർഗങ്ങൾക്ക് നമുക്ക് ക്ഷമാപൂർവം വിധേയപ്പെടാം. അപ്പോൾ നാം അവിടുത്തെ പോലെയാകും. 1 യോഹന്നാൻ 3:3. ക്രിസ്മസ് നമ്മിൽ ഫലവത്താവുകയും ചെയ്യും. അങ്ങനെ ദൈവപുത്രനോടൊപ്പം ഈ ക്രിസ്മസ് ആഘോഷിക്കാം. ഏവർക്കും തിരുപ്പിറവിയുടെ ആനന്ദം ആശംസിക്കുന്നു. ഹാപ്പി ക്രിസ്മസ്.